ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ജോർജ് ഓർവൽ എഴുതിയ ഷൂട്ടിംഗ് ആൻ എലിഫന്റ് ഇംപീരിയൽ പോലീസിലെ അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയത് 1936. കൃത്യമായി പറഞ്ഞാൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന് 17 വർഷങ്ങൾക്ക് ശേഷം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ജനറൽ ഡയർ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: വേണമെങ്കിൽ എനിക്ക് ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കാതെ തന്നെ അവരെ പിരിച്ചുവിടാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ അവർ വീണ്ടും അവിടേക്കെത്തുകയും വീണ്ടും എന്നെ നോക്കി പല്ലിലിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവർക്ക് നേരെ നിറയൊഴിച്ചു. ജോർജ് ഓർവെൽ ബർമയിലെ അനുഭവങ്ങൾ പങ്കുവച്ച ഷൂട്ടിംഗ് ആൻ എലിഫന്റിൽ എഴുതിയത് ഇതുതന്നെയായിരുന്നു: ഹോൾ ലൈഫ്, എവറി വൈറ്റ് മാൻസ് ലൈഫ് ഇൻ ദ ഈസ്റ്റ് വാസ് വൺ ലോങ് സ്ട്രഗിൾ നോട്ട് ടു ബി ലാഫ്ഡ് അറ്റ്. കിഴക്ക് കഴിഞ്ഞിരുന്ന ഏതൊരു വെള്ളക്കാരനും നേരിട്ട ഏറ്റവും വലിയ സംഘർഷം ഇതായിരുന്നു എന്നാണ് ഓർവെൽ പറയുന്നത്. ആനയെ വെടിവെക്കാനുള്ള തോക്ക് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാര ചിഹ്നമാണ്. അധിനിവേശത്തിന്റെ ക്രൂരമനോഭാവങ്ങളെ സൂചകങ്ങളായി ഉപയോഗിച്ചുകൊണ്ടാണ് ഓർവെൽ എഴുതിയത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയും മറ്റൊന്നായിരുന്നില്ല. 1919 April 13 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം നടക്കുന്നത്. അതിന്റെ പശ്ചാത്തലം 1st World War ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്നുള്ള പട്ടാളക്കാരെ ബ്രിട്ടൻ യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്നു. ഏതാണ്ട് 1.25 കോടി പട്ടാളക്കാർ ബ്രിട്ടനു വേണ്ടി യുദ്ധം ചെയ്തു. കൂടാതെ ഭക്ഷണവും ആയുധ സഹായവും എല്ലാം നാട്ടുരാജ്യങ്ങളിൽ നിന്നും സഹായമായി ബ്രിട്ടന് ലഭിച്ചു. ബംഗാൾ, പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനിടെ കോളനി വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ഇത്തരം പ്രദേശങ്ങളിൽ സമാധാനപരമായ ഒരു ഭരണം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കും സാധ്യമായിരുന്നില്ല. യുദ്ധത്തിനുശേഷം കടുത്ത ദുരിതമാണ് ഇന്ത്യയെ കാത്തിരുന്നത്. ജനങ്ങളിൽ കനത്ത നികുതി അടിച്ചേൽപ്പിക്കപ്പെട്ടു. 43,000 ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഒരു കണക്ക്. ഇന്ത്യൻ പട്ടാളക്കാർ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നു. ഈ സമയം 1919 March ബ്രിട്ടീഷ് സർക്കാർ റൌലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാനും ഈ നിയമം സർക്കാരിന് അധികാരം നൽകി. രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. 1919 April 13 സിഖുകാരുടെ ബൈശാഖി ഉത്സവ ദിനമായിരുന്നു. അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻവാലാബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ജാലിയൻവാലാബാഗ് മൈതാനം മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. മൈതാനത്തിലേക്കുള്ള വാതിലുകൾ തീരെ ഇടുങ്ങിയതും അതിൽ തന്നെ പലതും സ്ഥിരമായി അടച്ചിട്ടിരിക്കുന്നു. പ്രധാന വാതിലാണ് താരതമ്യേന വലിപ്പം കൂടിയതെങ്കിലും ആ പ്രവേശനവാതിൽ ഡയർ സൈനികരെക്കൊണ്ടും വാഹനത്തെക്കൊണ്ടും അടച്ചിരുന്നു. യോഗം പിരിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകാതെ തന്നെ ഡയർ വെടിവെപ്പിനുത്തരവിട്ടു. മീറ്റിംഗ് പിരിച്ചുവിടുക എന്നതിലുപരി ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കുവാനായിരുന്നു നടപടി എന്നാണ് ഡയർ പിന്നീട് പറഞ്ഞത്. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവയ്ക്കാൻ ഉത്തരവ് നൽകി. 1650 തവണയാണ് പട്ടാളക്കാർ ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചത്. സംഭവത്തിനുശേഷം ഒഴിഞ്ഞുകിടന്ന തിരകളുടെ പൊതികളിൽ നിന്നുമാണ് ഈ കണക്ക് പിന്നീട് ലഭിച്ചത്. അപ്രതീക്ഷിതമായി വന്ന ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനായി ജനങ്ങൾ കൂട്ടത്തോടെ മൈതാനത്തിന് അകത്തുള്ള ഒരു ചെറിയ കിണറിലേക്ക് ചാടി. 120 മൃതശരീരങ്ങൾ ഈ കിണറിൽ നിന്ന് മാത്രമായി ലഭിച്ചു. വെടിവെപ്പിൽ മരണമടഞ്ഞവരുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 379 പേർ വെടിവെപ്പിൽ മരിച്ചുവെന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ 1000-ൽ അധികം മരണം നടന്നു എന്നാണ് മറ്റു കണ്ടെത്തലുകൾ. 6 മാസത്തോളം ഈ സംഭവം ഒരന്വേഷണവുമില്ലാതെ ബ്രിട്ടീഷുകാർ ഒതുക്കിവച്ചു. പക്ഷെ പിന്നീട് നടന്ന വ്യാപക പ്രതിഷേധത്തിനൊടുവിൽ ഡയറിനെ പിൻവലിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഡയറിന് വീരപരിവേഷം ലഭിച്ചിരുന്നു. ശശി തരൂർ തന്റെ ഇൻഗ്ലോറിയസ് എംപയർ, വാട്ട് ദ ബ്രിട്ടീഷ് ഡിഡ് ടു ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, റുഡിയാർഡ് കിപ്ലിംഗ് ജനറൽ ഡയറിനെ വിശേഷിപ്പിച്ചത് ദ മാൻ ഹു സേവ്ഡ് ഇന്ത്യ എന്നായിരുന്നു അത്രേ. എന്തിന് ഈ കൂട്ടക്കൊല നടത്തിയതിന് പ്രത്യുപകാരമായി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് ഡയറിന് പാരിതോഷികവും നൽകി. 26,317 pounds അന്ന് സമാഹരിച്ചുവെന്നും അത് വജ്രം പതിച്ച ഉടവാളിനൊപ്പം സമ്മാനമായി നൽകി എന്നും ശശി തരൂർ എഴുതുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയോട് കാണിച്ച ക്രൂരതയും അവഹേളനവും അത്തരത്തിലുള്ളതായിരുന്നു.
15 and 29 million Indians died of starvation in British-induced famines. The most famous example, of course, was the Great Bengal Famine during the Second World War, when 4 million people died because Winston Churchill deliberately, as a matter of written, minuted policy, proceeded to divert essential supplies from civilians in Bengal to sturdy Tommies and Europeans as reserve stockpiles. He said that the starvation of anyway underfed Bengalis mattered much less than that of sturdy Greeks. This is Churchill's actual quote. And when conscience-stricken British officials wrote to him, pointing out that people were dying because of this decision, he peevishly wrote in the margins of the file, "Why hasn't Gandhi died yet?"
അങ്ങനെ ഒരു കറുത്ത ചരിത്രം ബ്രിട്ടനുണ്ട് എന്ന് ഇന്നത്തെ ബ്രിട്ടീഷുകാർ ഓർക്കണം. അതിന് സഹായകമാകും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100-ാം വർഷത്തിലെങ്കിലും ആ സംഭവത്തിൽ മാപ്പ് പ്രകടിപ്പിക്കുന്നത് വഴി. ഇതിനു മുമ്പ് ബ്രിട്ടീഷ് രാജ്ഞിയും മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണുമൊക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ തങ്ങളുടെ വേദന പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ മാപ്പ് പറയണം എന്ന ആവശ്യം ഉയർന്നിരുന്നു.
An apology, not just an acceptance of a terrible crime, but an apology from the British government. And when the minister replies, I look forward to him not just explaining away what happened, but apologizing for our involvement and what was done in our name.
പക്ഷേ അത്രത്തോളം താഴാൻ ബ്രിട്ടൻ ഇനിയും തയ്യാറായിട്ടില്ല. കൂട്ടക്കൊലയിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ.
The tragedy of Jallianwalabagh in 1919 is a shameful scar on British Indian history. As Her Majesty the Queen said before visiting Jallianwalabagh in 1997, it is a distressing example of our past history with India. We deeply regret what happened and the suffering caused.
ഒരുപക്ഷെ പറഞ്ഞാൽ തീരാത്തത്ര മാപ്പുകൾ ബാക്കിയാവും എന്ന് കരുതിയാവും ബ്രിട്ടൻ അതിന് തയ്യാറാവാത്തത്.